Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. പുറപ്പാട് ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. ഗ്രന്ഥത്തിൻ്റെ 40 അധ്യായങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. ദൈവം തൻ്റെ ജനമായി തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ വളർച്ചയും രൂപീകരണവുമാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാൻ നാം ശ്രമിച്ചത്. ഒരു ജനത്തിൻ്റെ ജീവൽബന്ധിയായ സംഭവങ്ങൾ ദൈവാനുഭവവുമായി കൂട്ടിയിണക്കി കഥകളും കവിതകളുമായി അവതരിപ്പിച്ചിരിക്കുന്നതാണ് പുറപ്പാട് ഗ്രന്ഥമെന്ന് നാം കണ്ടുകഴിഞ്ഞു. എന്നാൽ ചരിത്രകാലമൊക്കെയും നീണ്ടു നിൽക്കേണ്ട മാനവകുലത്തിൻ്റെ പുറപ്പാട് പോലെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ 2 പുസ്തകം പുറപ്പാട് എപ്രകാരം അവസാനിക്കുന്നുവെന്ന് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ നമുക്ക് മനസ്സിലാക്കാം, പഠിക്കാം.
ജനമതിൻ പുറപ്പാട് നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട് മാനവകുലമതിൻ പുറപ്പാട് പുറപ്പാട് ഇത് പുറപ്പാട്
പുറപ്പാടിൻ്റെ 40 അധ്യായത്തിൽ, അതായത് അവസാനത്തെ അധ്യായത്തിൽ, കർത്താവിൻ്റെ സാന്നിധ്യം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഗ്രന്ഥം അവസാനിക്കുന്നത്. തീർച്ചയായും ഈജിപ്തിൽ നിന്നും ജനം പുറപ്പെട്ട നാൾ മുതൽ മാനുഷികമായി വിവരിക്കുവാനോ വ്യാഖ്യാനിക്കുവാനോ സാധിക്കാത്ത വിധത്തിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു. ഫറവോന്റെ ബന്ധനത്തിൽ നിന്നുമുള്ള മോചനം തുടക്കം മാത്രമായിരുന്നു. പുറപ്പാട് സംഭവത്തിലെ ശ്രദ്ധേയമായ അനുഭവമാണ് ഇസ്രായേലിൻ്റെ ചെങ്കടൽ കടക്കൽ. അടിമത്വത്തിൽ നിന്നുമുള്ള പൂർണ്ണ വിമോചനത്തിൻ്റെ പ്രതീകാത്മകമായ സംഭവമാണത്. തീർന്നില്ല. യാത്രാമധ്യ മരുഭൂമിയിൽ ജനം വിശന്നു വലഞ്ഞപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് മന്നയും അപ്പവും, ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് ജലവും കർത്താവ് അവർക്ക് നൽകി. മാർഗമധ്യേ ജനം സൂര്യതാപമേറ്റ് വാടിത്തളരാതിരിക്കാൻ മേഘാവരണമായും രാത്രിയിൽ വഴികാട്ടുവാൻ അഗ്നിസ്തംഭമായും കർത്താവ് തൻ്റെ ജനത്തിന് സമീപസ്ഥനായി സജീവ സാന്നിധ്യമായി തൻ്റെ ജനത്തിൻ്റെ കൂടെ അവിടുന്ന് നടന്നു. ജീവിതത്തിൻ്റെ സാരോപദേശങ്ങളായി ദൈവം അവർക്ക് കൽപ്പനകൾ നൽകി. അങ്ങനെ വളരെ വ്യക്തമായി തൻ്റെ ജനത്തെ ദൈവം രൂപപ്പെടുത്തുന്നതാണ് പുറപ്പാടിൻ്റെ 7 നാം കണ്ടത്.
ജനമേ കേൾപ്പു, ഞാൻ നിങ്ങളുടെ രോദനം, നിന്യമാം പ്രരോദനം, എങ്കിലും നൽകും ഞാൻ നിങ്ങൾക്ക് ഭോജനം, മാംസവും മന്നയും അറിയും നിങ്ങളെന്നെ കർത്താവെന്ന് നിത്യനാം ദൈവമെന്ന് അറിയും നിങ്ങളെന്നെ കർത്താവെന്ന് നിത്യനാം ദൈവമെന്ന്
മോശയുടെ നേതൃത്വത്തിൽ ജനം മരുഭൂമിയിൽ അലഞ്ഞെങ്കിലും അവരൊരു ജനമാണെന്നും ദൈവമാണ് തങ്ങളെ വിളിച്ചതും നയിച്ചതും എന്ന ബോധ്യം അവർക്ക് ലഭിച്ചു. അതിന്റെ ഫലമാണ് അവർ ദൈവത്തിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നതും മോശയെ അനുസരിക്കുന്നതും. ദൈവകൽപ്പനകൾ അവരുടെ ജീവിത നന്മയുടെ അടിത്തറയായിത്തീരുന്നു. മാർഗമധ്യ അവർക്ക് വഴിതെറ്റിയെങ്കിലും ഇസ്രായേൽ വീണ്ടും ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. ജനത്തെ നയിക്കുവാനും ഉയർത്തുവാനും അവരുടെ അനുദിന ജീവിതത്തിൽ ഇടപെട്ട ദൈവിക സാന്നിധ്യത്തെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഇസ്രായേലിൽ പിന്നീട് വളർന്നു വന്ന പൗരോഹിത്യ പാരമ്പര്യം. അവർ കൽപ്പനകളുടെ കൽഫലകം സൂക്ഷിക്കുകയും അത് ദൈവിക സാന്നിധ്യത്തിന്റെ അടയാളമാക്കുകയും ചെയ്തു. ദൈവിക നിയമങ്ങൾ സൂക്ഷിക്കുവാൻ അവർ പേടകം നിർമ്മിച്ചു. പിന്നെ ആ പേടകം സൂക്ഷിക്കാൻ കൂടാരവും ഉണ്ടാക്കി. ദൈവിക പരിപാലനയുടെ പ്രതീകമായ മന്ന അവർ ദിവ്യസാന്നിധ്യത്തിന്റെ അപ്പമായി സൂക്ഷിക്കാൻ തുടങ്ങി. അതിനായി സാക്ഷ്യപേടകം നിർമ്മിച്ചു. എന്നിട്ടത് കൂടാരത്തിൽ സൂക്ഷിച്ചു. തന്റെ ജനത്തിന്റെ മധ്യയുള്ള ദൈവിക സാന്നിധ്യം ഏറ്റുപറയുന്ന കൂടാരവും കൂടാരത്തെ ആവരണം ചെയ്ത ദൈവാവിഷ്കാരമായ മേഘപാളിയെയും കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് പുറപ്പാട് ഗ്രന്ഥം സമാപിക്കുന്നത്.
കൂടാരത്തിൽ പാർക്കും സാന്നിധ്യം കൂടെ വസിക്കും ദൈവിക സാമീപ്യം കൂട്ടായെത്തും വിണ്ടല സായുജ്യം കൂടെ ഗമിക്കും രക്ഷക സാകല്യം കൂടാരത്തിൽ പാർക്കും സാന്നിധ്യം കൂടെ വസിക്കും ദൈവിക സാമീപ്യം കൂട്ടായെത്തും വിണ്ടല സായുജ്യം കൂടെ ഗമിക്കും രക്ഷക സാകല്യം.
ദൈവം ഒരു മഹാരഹസ്യം എന്ന സത്യമാണ് ഈ കൂടാര സാന്നിധ്യം സൂചിപ്പിക്കുന്നത്. ദൈവത്തെ യഥാതഥം ദർശിക്കുവാൻ ആഗ്രഹിച്ച മോശയ്ക്ക് പോലും അത് സാധിച്ചില്ലെന്ന് നമുക്കറിയാം. ഭാഗികമായൊരു ദർശനമാണ് മോശയ്ക്ക് ദൈവം നൽകിയത്. ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായി ഗ്രഹിക്കുവാൻ മനുഷ്യന് അസാധ്യമാണെന്നതിന്റെ സൂചനയാണിത്. എല്ലാം പരിപൂർണമായും ശുഭമായും പര്യവസാനിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് മെല്ലെ ഇറങ്ങി വന്ന മേഘാവരണം. സീനായ് മലയിൽ ദൈവം തന്റെ ഉടമ്പടി ഉറപ്പിച്ച അവസരത്തിലുണ്ടായ ദൈവാവിഷ്കാരത്തിന്റെ അനുഭവം പോലെയാണ് ഇവിടെയും അത് സംഭവിച്ചത്.
നൽകണേ ദൈവമേ മോചനം പൂർണമോചനം നിൽക്കണേ കാവലായി രക്ഷതൻ പാതയിൽ പാടുന്നു തവ മഹത്വമെന്നും ദൈവമേ പുകഴ്ത്തുന്നു ഞങ്ങൾ തവ നാമമെങ്ങും
പുറപ്പാട് ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗമാണിത്. എന്നാൽ ഇസ്രായേലിന്റെ പുറപ്പാട് തുടരുകയാണ്. ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയാണ് അവരുടെ ലക്ഷ്യം. ക്രിസ്തുവിന് 1200 വർഷങ്ങൾക്ക് മുൻപുള്ള ജനത്തിന്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നാം ഏറ്റുപറയേണ്ടത് മാനവകുലത്തിന്റെ ഇന്നും തുടരുന്ന പുറപ്പാടാണ്. ദൈവം ഇന്നും നമുക്ക് കൽപ്പനകൾ തരുന്നു. കൽഫലകങ്ങളിലല്ല, നമ്മുടെ മനോഫലകങ്ങളിൽ അവിടുന്ന് അവ കൊത്തിവയ്ക്കുന്നു. അവ പാലിച്ച് സൂക്ഷിച്ച് അതനുസാരം ജീവിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ജീവിത പുറപ്പാട് നമുക്ക് തുടരാം. ദൈവത്തെ പ്രാപിക്കും വരെ അതിൽ പങ്കുചേരാം. ദൈവം കാണിച്ചു തരുന്ന വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചേരും വരെ വിശ്വസ്തരായി ജീവിക്കാൻ നിങ്ങൾക്കും എനിക്കുമുള്ള ക്ഷണമാണ് ഈ പുറപ്പാട്.
എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ.
എൻ്റെ മനോഫലകങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ സ്വീകരിക്കട്ടെ.
മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ, മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ, മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പു നിൻ മുന്നിൽ ഞാൻ എൻ്റെ പാപമകറ്റണമേ. എൻ മനോഫലകങ്ങളിൽ നിൻ്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ.
കെ ജെ യേശുദാസ് ആലപിച്ച ഈ ഗാനം ബിച്ചു തിരുമലയുടെ വരികളാണ്. സംഗീതം ശ്യാം എന്നറിയപ്പെടുന്ന സാമുവൽ ജോസഫ്.
എൻ്റെ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ, എൻ്റെ ഈ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ, മുകളിൽ നീ മുകിലുപോ പരന്നൊഴുകണേ ഈ മരുഭൂവിൽ പാറയിൽ വെള്ളമാ എൻ്റെ ദാഹം തീർക്കണമേ. എൻ മനോഫലകങ്ങളിൽ നിൻ്റെ കൽപ്പനയോടെ ജീവിതമാം സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിൽ ശ്രവിക്കാം.